الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن نبينا محمدا عبده ورسوله الصادق الأمين صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد شيخ الإسلام محمد بن عبد الوهاب رحمه الله رجيتشا كشف شبهات هذا الكتاب نعم الواجهة ونديرنا കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരതിന് ന്യായമായി പറയാറുള്ള ശുബഹത്തുകൾ അവരുടെ സംശയങ്ങൾ അതിനെക്കുറിച്ച് ഷെയ്ഖ് വിശദീകരിച്ചു. അത്തരം 7 സംശയങ്ങൾ 7 ചോദ്യങ്ങൾ അദ്ദേഹം പറയുകയും അതിനുള്ള മറുപടികൾ വിശദീകരിക്കുകയും ചെയ്തു. ഇനി 8-ാമത്തെ ഒരു ശുബഹത്ത് ഒരു സംശയം സാധാരണ ആളുകൾ പറയാറുള്ളത് ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ്, ഫഇൻ ഖാല, നീ സംസാരിക്കുന്ന ഉപദേശിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ, ഇന്നഹും ലാ യക്ഫുറൂന ബിദുആഇൽ മലായികത്തി വൽ അംബിയ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ കാഫിറായത് മലക്കുകളെയും അംബിയാക്കളെയും ദുആ ചെയ്തിട്ടല്ല, അവരെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടായിരുന്നില്ല, നേരമറിച്ച് മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ കാഫിറായത്. ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ, ഞങ്ങള് അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നില്ല. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങളും അവരും ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞേക്കാം. ഞങ്ങൾ ആരും പറയുന്നില്ല അബ്ദുൽ ഖാദിർ ഇബ്നുല്ലാഹ് വലാ ഗൈറു, അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാ, അദ്ദേഹത്തെ പല ആളുകളും വിളിച്ച് സഹായം തേടുന്നുണ്ട്. മൊഹിദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്നത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി എന്ന് പറയുന്ന വലിയൊരു ആരുമായിരുന്നു. അപ്പൊ അദ്ദേഹം അള്ളാഹുവിന്റെ മകനാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ലല്ലോ എന്ന് ചിലപ്പോ ചില ആളുകൾ ചോദിച്ചെന്ന് വരാം. ഫൽ ജവാബ്, അവർക്കുള്ള ഉത്തരം എന്താണ്? അന്ന നിസ്ബത്തുൽ വലദി ഇലല്ലാഹ് കുഫ്റുൻ മുസ്തഖിൽ, അള്ളാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന് ആരോപിക്കുന്നത് അത് സ്വന്തമായി തന്നെ കുഫ്റാണ്. ഇവരിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വിശ്വസിച്ചിട്ട് മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കണം, അപ്പോഴാണ് കാഫിറാവുക. അതാണ് മക്കാ മുശ്രിക്കുകൾക്ക് പറ്റിയ കുഴപ്പം. ആണല്ലോ, ഇങ്ങനെയാണല്ലോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മലക്കുകൾ അള്ളാഹുവിന്റെ മക്കളാണ് എന്ന് വിശ്വസിച്ചാൽ കുഫ്റാവുകയില്ല, വിശ്വസിച്ചിട്ട് അതിന്റെ കൂടെ പ്രാർത്ഥിക്കണം എന്നാണല്ലോ അവർ പറയുന്നത്. അപ്പൊ അതത്ര അപകടം പിടിച്ച വാദമാണ്. മലക്കുകൾ അള്ളാഹുവിന്റെ മക്കളാണെന്ന് വിശ്വസിച്ചാൽ തന്നെ കുഫ്റായി, പിന്നെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സഹായം തേരേണ്ട ആവശ്യമൊന്നുമില്ല, അത് വേറെ തന്നെ കുഫ്റാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഏകനാണ്, അവന് ഒരാളുടെയും ആശ്രയം ഒരാളുടെയും സഹായം ആവശ്യമില്ല, ലം യലിദ് അവന് മക്കളില്ല, വലം യൂലദ് അവൻ ജനിച്ചുണ്ടായവനും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്നെ കുഫ്റായി. ഈ സൂറത്തിൽ നിന്ന് അത് വ്യക്തമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹ, അല്ലാഹു തആല സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല, വമാ കാന മഅഹു മിൻ ഇലാഹ അവന്റെ കൂടെ ഒരു ആരാധനമില്ല. ഇപ്പൊ രണ്ടും വേറെ തന്നെ പറഞ്ഞു, സന്താനത്തെ സ്വീകരിച്ചിട്ടുമില്ല, അള്ളാഹുനവിനെ ആരാധിക്കാൻ പറ്റിയ അള്ളാഹുവിന് പുറമെ ആരാധിക്കാൻ പറ്റിയ ഒരാളുമില്ല. അപ്പൊ സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത് വേറെ വിഷയം, ആരാധിക്കപ്പെടുക എന്നുള്ളത് വേറെ വിഷയം. ഈ രണ്ട് വിഷയത്തിലും ഒരാൾക്ക് അബദ്ധം പറ്റിയാൽ രണ്ടും രണ്ട് കുഫ്ര. അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അള്ളാഹുവിന് പുറമെ മറ്റാരെങ്കിലും ആരാധിച്ചാലും പുറത്തു പോകും. ഇപ്പൊ രണ്ടും വാവ് ചേർത്തിട്ടാണ് പറഞ്ഞത്, വാവ് എന്ന് പറഞ്ഞാൽ അറബിയിൽ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളെ ചേർത്ത് പറയാനാണ് വാവ് ഉപയോഗിക്കുക. രണ്ടു രണ്ടാളാണ്. അപ്പൊ അള്ളാഹുവിന് പുറമെ ഒരാളെ ആരാധിക്കൽ വേറെ, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയൽ വേറെ, രണ്ടും കുഫ്റാണ്. അപ്പൊ അങ്ങനെ ഒരു മക്കൾ വിശ്വാസം, അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ വിളിച്ചു തേടുന്ന ഈ വ്യക്തി അള്ളാഹുവിന്റെ സന്താനമാണ് എന്ന് വിശ്വസിക്കണം എന്നില്ല എന്നർത്ഥം. ഇതാണ് ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തെ മറുപടി എന്താണ്? മക്കയിലെ മുശ്രിക്കുകള് അവരാരൊക്കെയായിരുന്നോ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് അവരെല്ലാവരും അള്ളാഹുവിന്റെ മക്കളാണ് എന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. നമുക്കറിയാം ലാത്തയും ഉസ്സയും അവരെ മക്കാ മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അല്ലദീന കഫറു ബിദുആഇ ലാത്ത്, ലാത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കാഫിറായ ആളുകൾ, മഅ കൗനിഹി റജുലൻ സാലിഹൻ, ലം യജ്അലൂഹു ഇബ്നല്ലാഹ്, അദ്ദേഹം സാലിഹായ ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹം അള്ളാഹുവിന്റെ മകനാണ് എന്നാരും വാദിച്ചിട്ടുമില്ല. മക്കയിലുണ്ടായിരുന്ന സാലിഹായ ഒരു മനുഷ്യനായിരുന്നു ലാത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ മക്കാരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഒരു മുശ്രിക്കും, മക്കയിലുള്ള ഒരു മുശ്രിക്കും, ഒരു ഖുറൈശിയും ഇയാൾ അള്ളാഹുവിന്റെ മകനാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. പിന്നെന്തിനാണ് അള്ളാഹു അവരെ കാഫിറാക്കിയത്? അപ്പൊ ഇത് രണ്ടാമത്തെ മറുപടിയാണ്. ഒന്നാമത്തേത്, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നത് അത് സ്വന്തം തന്നെ, അത് വേറെ തന്നെ കുഫ്റാണ്. രണ്ടാമത്തേത്, ലാത്തേയും അതുപോലെ തന്നെ മറ്റു പല മഹാന്മാരെയും മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ചു തേടിയിരുന്നു, അവരാരും അള്ളാഹുവിന്റെ മക്കളാണ് എന്ന് മക്കാ മുശ്രിക്കുകൾ വാദിച്ചിട്ടില്ല. മൂന്നാമത്തെ മറുപടി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നു, വകദാലിക അയ്ദൻ, അതുപോലെ തന്നെ, അൽ ഉലമാഉ ഫീ ജമീഇൽ മദാഹിബിൽ അർബഅ, നാല് മദ്ഹബിലെയും ഉലമാക്കൾ, ഫുഖഹാക്കൾ, യദ്കുറൂന ഫീ ബാബി ഹുക്മിൽ മുർത്തദ്, മുർത്തദ്ദിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആൾക്കാണ് മുർത്തദ് എന്ന് പറയുക, മുസ്ലിമായിട്ട് പിന്നെ ഇസ്ലാം ഉപേക്ഷിച്ച ആൾ, അങ്ങനെയുള്ള മുർത്തദ്ദിന്റെ നിയമങ്ങളുണ്ട്. എപ്പോഴാണ് മുർത്തദ്ദാവുക, മുർത്തദ്ദായി കഴിഞ്ഞാൽ അവനെ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള നിയമങ്ങൾ പറയുന്ന അധ്യായമുണ്ട്. ആ അധ്യായങ്ങളിൽ നാല് മദ്ഹബിന്റെ ഫിഖ്ഹിന്റെ കിതാബുകളിലും യദ്കുറൂന, അവർ പറയുന്നുണ്ട്, അന്നൽ മുസ്ലിമ ഇദാ സഅമ അന്ന ലില്ലാഹി വലദൻ, ഒരു മുസ്ലിം അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ, ഫഹുവ മുർത്തദ്, അവൻ മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തായി. അപ്പൊ എന്തിനാണ് ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഈ ഒരു മസല പറയുന്നത്? അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുകയും അതിന്റെ കൂടെ അള്ളാഹു അല്ല ഈ മക്കളെന്ന് പറയപ്പെടുന്ന വാദിക്കുന്ന ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താലേ മുശ്രിക്കാവുകയുള്ളൂവെങ്കിൽ ഈ കാര്യം വേറെ പറയുന്നത് എന്തിനാണ്? അപ്പൊ മുർത്തദ്ദിന്റെ അധ്യായത്തിൽ കാണാ, അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മുർത്തദ്ദായി. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ മുർത്തദ്ദായി. ഇത് രണ്ടും വേറെ വേറെ പറയേണ്ട കാര്യം എന്താണ്? എല്ലാ മദ്ഹബുകളിലും എല്ലാ ഫിഖ്ഹിന്റെ കിതാബുകളിലും ഇക്കാര്യം കാണാവുന്നതാണ്. അപ്പൊ ഈ മൂന്ന് മറുപടികൾ ഇത്തരക്കാരോട് പറയാൻ സാധിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ നല്ല മനസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സംശയം പിന്നെ അസ്ഥാനത്താണ്, അതിന് യാതൊരു പ്രസക്തിയുമില്ല. അതായത് മക്കളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അടുത്തതായി ഒമ്പതാമത്തെ സംശയം, ഒമ്പതാമത് അവർ പറയുന്ന ഒരു ശുബഹത്ത്, ഒരു ചോദ്യം ഇങ്ങനെയായിരിക്കും. വൈൻ ഖാല, ഇനി ഒരാൾ ഇങ്ങനെ പറയുന്നു എന്ന് വിചാരിക്കുക, അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അറിയുക അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവർക്ക് യാതൊരു ഭയവുമില്ല, ദുഃഖിക്കേണ്ടിയും വരികയില്ല. ഈ ആയത്ത് ചിലപ്പോൾ അവർ പറയും. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ കേൾക്കുന്ന സംശയമാണ്. സാധാരണക്കാരായ ആളുകളോട്, മൊയ്തീൻ ശൈഖെ ബദരീങ്ങളെ എന്നൊക്കെ വിളിക്കുന്ന ആളുകളോട് പോയി സംസാരിച്ചാൽ അവർ ആദ്യം പറഞ്ഞ ഇതായിരിക്കും, അള്ളാഹുവിന്റെ ഔലിയാക്കളല്ലേ, അള്ളാഹുന് ഇഷ്ടപ്പെട്ട ആളുകളല്ലേ, നിങ്ങൾക്ക് ഔലിയാക്കൾ ബഹുമാനമില്ലേ എന്നൊക്കെ ആയിരിക്കും അവർ ചോദിക്കുക. യഥാർത്ഥത്തിൽ ഔലിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അത് അള്ളാഹുവിന്റെ റസൂലും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഖുർആനിലും ഹദീസിലും നിരവധി സ്ഥലങ്ങൾ കാണാവുന്നതാണ്. ഈ ആയത്ത് ഒരു ഉദാഹരണം. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരികയില്ല, അവർ ഒന്നിനെയും ഓർത്ത് ദുഃഖിക്കേണ്ടി വരികയില്ല. അതുപോലെ ഹദീസിൽ കാണാ, ഹദീസുൽ വലി എന്നറിയപ്പെടുന്ന ഹദീസ് ഉണ്ട് സഹീഹ് ബുഖാരിയിൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ ആദാലി വലിയൻ, ആരാണോ എൻ്റെ ഒരു വലിയനെ ശത്രുവായി കാണുന്നത്, അവനോട് ശത്രുത കാണിക്കുന്നത്, അദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്നത്. ഇങ്ങനെ നിരവധി ഹദീസുകൾ കാണാം. ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ, മൻ ഇദാ റുഉ, അവരെ കണ്ടാൽ, ദുക്കിറ അല്ലാഹു തആല, അല്ലാഹുവിനെ ആളുകൾക്ക് ഓർമ്മ വരും. ഇതാണ് അല്ലാഹുവിന്റെ വലി എന്ന് പറയുന്നത്. അവന്റെ സ്വഭാവം കൊണ്ട്, അവന്റെ മുഖത്തെ ഭക്തി കൊണ്ട്, അവന്റെ ഇടപാടുകൾ കാണുമ്പോൾ, അവൻ ഹലാലും ഹറാമും സൂക്ഷിക്കുന്നത് കാണുമ്പോൾ ആളുകൾക്ക് അള്ളാഹുവിന് ഓർമ്മ വരും. അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഇങ്ങനെ നിരവധി ആയത്തുകളും ഹദീസുകളും കാണാം അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച്. പക്ഷെ ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്? ഇന്ന് നാട്ടിൽ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് അവരാണോ യഥാർത്ഥത്തിൽ ഖുർആനിലും ഹദീസിലും പറഞ്ഞ ഔലിയാക്കൾ? നാട്ടിൽ ഔലിയ വലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ കുളിക്കാതെ നനക്കാതെ അല്ലെങ്കിൽ ബുദ്ധിയില്ലാതെ നടക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയാണോ ശരിക്കും വലിയ എന്ന് പറയുന്നത്? അല്ല. അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വഖാനു യത്തഖൂൻ, തഖ്വയോടെ നടക്കുന്നവർ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ, അതാണ് വലിയ എന്ന് പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, മൻ കാന മുഅ്മിനൻ തഖിയൻ കാന ലില്ലാഹി വലിയൻ, ആരാണ് മുഅ്മിനും തഖിയുമായിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ഖുർആനിൽ അള്ളാഹു തആല അറിയിച്ചു തന്ന എല്ലാ കാര്യങ്ങളിലും ഈമാനുണ്ട്, വിശ്വാസമുണ്ട്, അള്ളാഹു അവന്റെ റസൂലും കൽപ്പിച്ച എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നുണ്ട്, എല്ലാ ഹറാമുകളും ഉപേക്ഷിക്കുന്നുണ്ട്, ഇതാണ് വലിയെന്ന് പറയുന്നത്. മൻ കാന മുഅ്മിനൻ തഖിയൻ കാന ലില്ലാഹി വലിയ. അപ്പൊ ഇതാണ് വലിയ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഔലിയാക്കൾ, അവരെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരാൾ അത്രമാത്രം അള്ളാഹുവിനോട് അടുക്കുന്നുവോ അത്രമാത്രം അവരോടുള്ള സ്നേഹം കൂടണം. ഇതാണ് വലാ ഉൽബറ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹം അത് വാജിബാണ്. ഒരാൾ എത്രത്തോളം തക്വയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരാളോട് നമ്മുടെ സ്നേഹം. അയാൾ നമ്മളെ ഉപദ്രവിച്ചാലും നമ്മോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്നതല്ല മാനദണ്ഡം. ഒരാൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ എന്താണ് സ്ഥാനം അതായിരിക്കണം അവരോട് നമ്മൾ പെരുമാറേണ്ടതിന്റെ അടിസ്ഥാനം, നമ്മൾ അവരെ സ്നേഹിക്കുന്നതിന്റെ അടിസ്ഥാനം. ഇതൊക്കെ അഹ്ലു സുന്നത്തിന്റെ അഖീദയിൽപ്പെട്ട കാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ഫഖുൽ ഹാദാ ഹുവൽ ഹഖ്, നീ ഈ പറഞ്ഞ ആയത്ത് ഹഖാണ്, വലാക്കിൻ ലാ യുഅബദൂൻ, പക്ഷെ അവരെ ആരാധിക്കാൻ പാടില്ല. ഔലിയാക്കൾക്ക് സ്ഥാനമുണ്ട്, അവർക്ക് കറാമത്തുകളുണ്ട്. എന്താണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട അവന്റെ ഔലിയാക്കൾക്ക് ദുനിയാവിൽ തന്നെ ചില അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കും. ഒരു ആദരവായിക്കൊണ്ട് സാധാരണ മനുഷ്യന്മാർക്ക് അള്ളാഹു കൊടുക്കാത്ത ചില നിഅമത്തുകൾ അവർക്ക് ചെയ്തു കൊടുക്കും. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മറിയം അലൈഹിസ്സലാം നമുക്കറിയാം, അവര് ഗർഭത്തിലുള്ള സമയത്ത് അവരുടെ ഉമ്മ നേർച്ചയാക്കിയതാണ്, ഇന്നി നദർതു ലകമ ഫീ ബത്നി മുഹററ, എന്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുട്ടിയെ ഞാൻ അള്ളാഹുവെ നിനക്ക് വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു, പള്ളി പരിപാലനത്തിനും ഒക്കെ വേണ്ടി ഇബാദത്തിൽ മുഴുകി ജീവിക്കാൻ വേണ്ടി ദുനിയാവിന്റെ ജോലിയൊന്നും ചെയ്യിപ്പിക്കാതെ ജീവിക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവർ ആൺകുട്ടിയാകും എന്നാണ് അവർ വിചാരിച്ചത്, പക്ഷെ പ്രസവിച്ചത് പെൺകുട്ടിയായിരുന്നു. എന്നിട്ടും അവരവരുടെ നേർച്ച പൂർത്തിയാക്കി പള്ളിയിലേക്ക് ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ചു മറിയം അലൈഹിസ്സലാമിന്. അവരുടെ അടുത്ത് വരുമ്പോൾ സക്കരിയ അലൈഹിസ്സലാമാണ് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ ചെറിയ പെൺകുട്ടിയായ ഈ മറിയമ്മിന്റെ അടുത്ത് വരുന്ന സമയത്ത് അവരുടെ മുന്നിൽ ഭക്ഷണം കാണും. ഇദ്ദേഹം കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം എത്തിയിട്ടുണ്ടാകും. ഖാല യാ മറിയം അന്നാ ലക്കി ഹാദാ, ഇതെവിടെ നിന്നാണെന്ന് ചോദിച്ചു. ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന്. മുഫസ്സിറുകൾ പറയുന്നത് കാണാം, സലഫുകൾ പറഞ്ഞത് കാണാം, തണുപ്പ് കാലത്ത് അക്കാലത്ത് കിട്ടാത്ത ചൂട് കാലത്ത് മാത്രം കിട്ടുന്ന പഴങ്ങൾ ഉണ്ടാകും, അതുപോലെ ചൂട് കാലത്ത് ആ സമയത്ത് കിട്ടാത്ത വിളവുകൾ, ആ സമയത്ത് കിട്ടാത്ത വിഭവങ്ങൾ അത് മറിയമ്മിന്റെ മുന്നിൽ ഉണ്ടാകും. ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു കണക്കില്ലാതെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് കൊടുക്കുന്നു. അതിൽ പെട്ടതാണ് കറാമത്ത് എന്ന് പറയുന്നത്. അപ്പൊ കറാമത്തിന്റെ തെളിവ് ഖുർആനിലുണ്ട്. മറിയം അലൈഹിസ്സലാമിന്റെ സംഭവം, അസ്ഹാബുൽ കഹഫിന്റെ സംഭവം, അല്ലെ അസ്ഹാബുൽ കഹഫ് സൂറത്തു അൽ കഹഫിൽ നമ്മളെല്ലാ വെള്ളിയാഴ്ച ഓതുന്നതാണ്. ഒരു സംഘം ചെറുപ്പക്കാർ ചില ചരിത്രങ്ങൾ കാണാൻ അവർ ഏഴുപേരായിരുന്നു. ഒരു നാട്ടിൽ ആ രാജ്യത്ത് വിശ്വാസികളായി ഇവർ മാത്രമേ ഉള്ളൂ. ചില ചരിത്രങ്ങളിൽ പറയുന്നത് ഇവർ രാജകുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാരാണ്. അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിച്ചു, തൗഹീദിൽ വിശ്വസിച്ചു. ആ രാജ്യത്തുള്ള ജനങ്ങൾ മുഴുവൻ മുശ്രിക്കുകളാണ്. അവർ പ്രഖ്യാപിച്ചു ഇവരെ ഒന്നുകിൽ മടങ്ങി വരണം, തങ്ങളുടെ ദീനിലേക്ക് വരണം, അല്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചെറുപ്പക്കാർ നാട് വിട്ടുപോയി. അവർ ഒരു ഗുഹയിൽ വിശ്രമിക്കാൻ വേണ്ടി കയറി. അവർ മരണം മുന്നിൽ കണ്ടാണ് നടക്കുന്നത്. ഏത് നിമിഷം കൊല്ലപ്പെടാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ആ ഗുഹയിൽ ഉറക്കി കളഞ്ഞു. 300 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ഉണരുന്നത്. അപ്പോഴത്തേക്ക് നാട്ടിലെ ആളുകൾക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊരു കറാമത്ത് കൊടുത്തു. സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യമല്ല 300 വർഷം ഉറങ്ങുക എന്നുള്ളത്. അതുപോലെ നിരവധി സംഭവങ്ങൾ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് സ്വഹാബത്ത് അവരുടെ ജീവിതത്തിലുണ്ടായ കറാമത്തുകൾ. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുർആൻ ഓതുകയായിരുന്നു. ഖുർആൻ ഓതിയപ്പോൾ ആകാശത്ത് നിന്ന് കുറെ വിളക്കുകൾ ഘടിപ്പിച്ച ഒരു മേഘം ഇറങ്ങി വരാൻ തുടങ്ങി, പ്രകാശിക്കുന്ന ഒരു മേഘം. അങ്ങനെ ഈ മേഘം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ മുറ്റത്ത് കെട്ടിയിട്ടുള്ള കുതിരകൾ പേടിച്ചതുപോലെ ശബ്ദം ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ കുതിരകളുടെ ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം ഓത്തു നിർത്തും. പിന്നെ അദ്ദേഹം ഓതാൻ തുടങ്ങിയാൽ വീണ്ടും ഈ മേഘം ഇറങ്ങി വരും, കുതിരകൾ വീണ്ടും ശബ്ദമുണ്ടാക്കും. അങ്ങനെ കുറെ സമയം ഇത് ആവർത്തിച്ചു. അദ്ദേഹം പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് ഇറങ്ങിയ സക്കീനത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിനൊരു ആദരവായി കൊണ്ട് ഇറക്കിയതാണ്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഹദീസുകൾ കാണാൻ സാധിക്കും. ഇനി ഹദീസുകളുടെ കാലം കഴിഞ്ഞിട്ട്, സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞ്, താബിഈങ്ങളുടെ കാലത്തും അതിനുശേഷമുള്ള കാലങ്ങളിലും ഇന്നും കറാമത്തുകൾ സംഭവിക്കുന്നുണ്ട്. പണ്ഡിതന്മാർക്ക്, ഉലമാക്കൾക്ക്, സാധാരണക്കാരായ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പല കറാമത്തുകളും കാണിച്ചത് നമുക്ക് നിരവധി സംഭവങ്ങൾ കാണാൻ സാധിക്കും. ആ വിഷയത്തിൽ അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം എന്താണ്? ഏതൊരു കറാമത്താണോ പ്രമാണത്തിലൂടെ തെളിഞ്ഞത്, അല്ലെങ്കിൽ വിശ്വസ്തരായ ആളുകൾ റിപ്പോർട്ട് ചെയ്തത്, സത്യസന്ധരാണ് എന്ന് ഉറപ്പുള്ള ആളുകൾ പറഞ്ഞു ഇന്ന ഒരാൾക്ക് ഇന്ന അത്ഭുതം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കും. ഈ വിഷയത്തിൽ പിഴച്ചുപോയ രണ്ട് കക്ഷികളുണ്ട്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ നിലപാട് ഇതാണ്, എന്താണോ വിശ്വസനീയമായ സനദിലൂടെ ഉദ്ധരിക്കപ്പെട്ടത് അതിൽ വിശ്വസിക്കും. എന്നാൽ ഈ വിഷയത്തിൽ വ്യതിചലിച്ച രണ്ട് കക്ഷികളുണ്ട്. ഒന്ന് മുഅ്തസില, മുഅ്തസിലിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. അവരുടെ വിശ്വാസം എന്താണ്? അവർ കറാമത്ത് നിഷേധികളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്, ഔലിയാക്കളുടെ കറാമത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഫൽവാജിബു അലൈക ഹുബ്ബുഹും വത്തിബാഉഹും, ഔലിയാക്കളെ സ്നേഹിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യൽ നിർബന്ധമാണ്. വൽ ഇഖ്റാറു ബികറാമത്തിഹിം, അവരുടെ കറാമത്തുകൾ അംഗീകരിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ സ്വഹീഹായി തെളിയിക്കപ്പെട്ട കറാമത്തുകൾ അത് വിശ്വസിക്കണം. വലാ യജ്ഹദു കറാമത്തിൽ ഔലിയ, ഔലിയാക്കളുടെ കറാമത്ത് നിഷേധിക്കുക ആര് മാത്രമാണ്? ഇല്ല അഹ്ലുൽ ബിദഅ, ബിദഅത്തുകാർ മാത്രമാണ്. അഥവാ മുഅ്തസിലത്തിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മുഅ്തസിലിയാക്കൾ കറാമത്തുകൾ വിശ്വസിക്കുന്നില്ല. അത്ഭുത സംഭവങ്ങൾ അല്ലാഹു തആല അമ്പിയാക്കൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നാണ് മുഅ്തസിലിയാക്കളുടെ വിശ്വാസം. അതേ വിഷയത്തിൽ വ്യതിചലിച്ചിട്ടുള്ള, പഴച്ചുപോയിട്ടുള്ള മറ്റൊരു കക്ഷികളാണ് അഷ്അരികൾ. അഷാഇറ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആളുകൾ, ഭൂരിഭാഗം മുസ്ലിമീങ്ങളും അഷ്അരികളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അവരുടെ വിശ്വാസപ്രകാരം അവർ ഈ വിഷയത്തിൽ അതിരു കവിഞ്ഞവരാണ്. അവരുടെ വിശ്വാസം ഒരു നബിക്ക് എന്തൊക്കെ അത്ഭുതങ്ങൾ, ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുക്കുമോ അതെല്ലാം ഒരു വലിയനും സംഭവിക്കാൻ സാധ്യതയുണ്ട്, വഹി ഒഴികെ. ഖുർആൻ ഇറങ്ങുക എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി നബിമാർ ചെയ്തു കാണിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ, മരിച്ചവർക്ക് ജീവൻ കൊടുക്കുക, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ, ഇതെല്ലാം ഔലിയാക്കൾക്ക് സാധിക്കും, അള്ളാഹു അവർക്ക് കറാമത്തായി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുഅ്തസിലിയാക്കളുടെ വിശ്വാസം, അശ്അരികളുടെ വിശ്വാസം. എന്നാൽ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്ത് അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവര് മുഅ്തസിലിയാക്കളുടെയും അശ്അരികളുടെയും ഇടയിലാണ്. ഹദീസുകളിലൂടെ അതുപോലെ തന്നെ സ്വഹീഹായ സനദിലൂടെ സ്ഥിരപ്പെട്ട അത്ഭുത സംഭവങ്ങൾ അവർ വിശ്വസിക്കും. ആ അത്ഭുതങ്ങൾക്ക് പരിമിതിയുണ്ട്. അമ്പിയാക്കൾക്ക് സാധിക്കുന്ന, അവർക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഔലിയാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുക്കുകയില്ല. ഇതാണ് അഹ്ലുൽ സുന്നത്തിന്റെ വിശ്വാസം. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, വദീനുല്ലാഹി വസതുൻ ബൈന തറഫൈൻ, അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് രണ്ട് അറ്റങ്ങൾക്ക് നടുവിലാണ്. ഒരു വിഭാഗം കറാമത്തുകൾ നിഷേധിക്കുന്നു, ഒരു വിഭാഗം കറാമത്ത് കൊണ്ട് ഔലിയാക്കൾക്ക് മരണശേഷവും ആളുകളെ സഹായിക്കാൻ പറ്റും, അത് നമുക്ക് വിളിച്ച് തേടാൻ പറ്റും, ചോദിക്കാൻ പറ്റും എന്നൊക്കെ വിശ്വസിക്കുന്നു. വഹുദൻ ബഅദ ദലാലതൈൻ, ഹഖ് എന്ന് പറയുന്നത് രണ്ട് ദലാലത്തുകളുടെ നടുവിലുള്ള ഹുദയാണ്, സന്മാർഗമാണ്. വഹക്കുൻ ബൈന ബാത്തിലൈൻ, രണ്ട് ബാത്തിലുകൾക്ക് നടുവിലുള്ള ഹക്കാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അതിരു കവിഞ്ഞവരുണ്ടാകും, ആ വിശ്വാസം പാടെ കൈയൊഴിച്ചവരുണ്ടാകും. അതിന്റെ നടുവിലാണ്, വസത്തായിട്ടാണ് ഹക്കുണ്ടാവുക. ഫൈദ അറഫ്ത അന്ന ഹാദ അല്ലദീ യുസമ്മീഹിൽ മുശ്രിക്കൂന ഫീ സമാനിന അലിഅതിഖാദ് ഹുവ അശ്ശിർക്കു അല്ലദീ നസല ഫീഹിൽ ഖുർആൻ. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മുടെ നാട്ടുകാർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ, മഹാന്മാരിലുള്ള വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് പല പേരുമിട്ട്, ഓമന പേരിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇത് തന്നെയാണ് ഖുർആനിൽ അള്ളാഹു തആല വിമർശിച്ച, അള്ളാഹു താക്കീത് ചെയ്ത, ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ ശിർക്ക് എന്ന് നിനക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, വഖാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നാസ അലൈഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിഷയത്തിലാണോ ജനങ്ങളുമായി ഏറ്റുമുട്ടിയത് അത് ഈ വിഷയമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, ഫഅലം, നീ മനസ്സിലാക്കുക, അന്ന ശിർക്കൽ അവ്വലീൻ അഖഫു മിൻ ശിർക്കി അഹ്ലി സമാനിന, അന്ന് ഉണ്ടായിരുന്ന ആളുകൾ, മക്കയിലെ മുശ്രിക്കുകൾ, അവർ ചെയ്തിരുന്ന ശിർക്ക് ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്യുന്ന ശിർക്കിനേക്കാൾ നിസ്സാരമാണ്, അതിനേക്കാൾ ഗൗരവം കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ 9 ശുഭഹത്തുകൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞു. ശിർക്ക് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന് പുറമെ പലതിനെയും വിളിച്ച് തേടുന്ന, സഹായം തേടുന്ന, പ്രാർത്ഥിക്കുന്ന, അവർക്ക് ബലിയർക്കുന്ന ആളുകൾ, അവർ പറയുന്ന 9 സംശയങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനിയും കുറച്ചുകൂടി സംശയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം ഉണർത്തുകയാണ്, ഇന്നത്തെ കാലത്തുള്ള ആളുകൾ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ, മുസ്ലിം പേരുള്ള ആളുകൾ, അവർ ചെയ്യുന്ന ശിർക്ക് മക്കാ മുശ്രിക്കുകളെക്കാൾ കടുത്ത ശിർക്കാണ്. ഈ വാക്ക് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് കുറച്ച് കടുപ്പം കൂടിയോ എന്ന് തോന്നും. ഇതിനർത്ഥം ഇന്നത്തെ എല്ലാ മുസ്ലിമീങ്ങളും, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും, അവർ എല്ലാവരും മക്കാ മുശ്രിക്കുകളെക്കാൾ മോശമാണ് എന്നല്ല. ചില കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, ചില ആളുകൾ വാദിക്കുന്ന ചില വാദങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, അതിൻ്റെ ഗൗരവം ചിന്തിച്ചു നോക്കിയാൽ, അവർ ചില വിഷയങ്ങളിൽ മക്കാ മുശ്രിക്കുകളെക്കാൾ മോശമായിട്ടുണ്ട് എന്നത് നമുക്ക് ബോധ്യമാകും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അവിടെ വിശദീകരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ബി അംറൈൻ, രണ്ട് കാരണം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അഹദുഹുമ ഒന്ന്, ഇന്നൽ അവ്വലീന ലാ യുശ്രികൂന വലാ യദ്ഉന അൽ മലായികത വൽ ഔലിയാ വൽ ഔസാന മഅ അല്ലാഹി ഇല്ലാ ഫിർ റഖാ. ആദ്യകാലക്കാര്, മുൻഗാമികൾ, അവർ റഹായിൽ, അവർക്ക് സമാധാനമുള്ള സമയത്ത്, ആശ്വാസമുള്ള സമയത്ത് മാത്രമാണ് ശിർക്ക് ചെയ്തിരുന്നത്. അവർ സന്തോഷത്തോടെ സമാധാനമായി ജീവിക്കുമ്പോഴാണ് അവർ ശിർക്ക് ചെയ്യുക, മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക. വഅമ്മ ഫിശ്ശിദ്ദ, ഒരു പ്രയാസത്തിൽപ്പെട്ടാൽ, വലിയൊരു പ്രതിസന്ധിയിൽ പെട്ടുപോയാൽ, ഇപ്പൊ കപ്പലിൽ കയറി കപ്പൽ മുങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ മരണം കൺമുന്നിൽ കാണുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായാൽ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടും. കമാ ഖാല തആല, അള്ളാഹു തആല പറഞ്ഞതുപോലെ, വഇദാ മസ്സകുമു ദുർറു ഫിൽ ബഹ്ർ ദല്ല മൻ തദഊന ഇല്ലാ ഇയാ. കപ്പലിൽ വെച്ച് പ്രയാസം നിങ്ങളെ പിടികൂടിയാൽ, അഥവാ കപ്പലിൽ പിടികൂടുന്ന പ്രയാസം എന്താണ്, മുങ്ങി മരിക്കും എന്നായി കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടും. ഫലമ്മ നജ്ജാകും മിനൽ ബർ, ഇനി കരയിലേക്ക് നിങ്ങളെ രക്ഷിച്ചാൽ, ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തി, ആ കപ്പൽ മുങ്ങാതെ അള്ളാഹു കാത്തു, നിങ്ങൾ കരയിലെത്തിച്ചാൽ, അറൽത്തും നിങ്ങൾ അവഗണിക്കും, അള്ളാഹുവിനെ മറക്കും. ഇതായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ സ്വഭാവം. വലിയ വലിയ പ്രതിസന്ധികൾ കൺമുന്നിൽ കാണുമ്പോൾ അവർ അള്ളാഹുവിനെ മാത്രം വിളിക്കും, അതിന് രക്ഷപ്പെട്ട അള്ളാഹുവിനെ മറക്കും. എന്നാൽ ഇതേ ആയത്ത്, ഇതേ ആശയങ്ങൾ ഖുർആനിൽ പല സ്ഥലത്തും കാണാം. അതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഇന്നത്തെ ആളുകളുടെ അവസ്ഥ എന്താണ്? ഇന്ന് പല ആളുകളും അങ്ങേയറ്റത്തെ പ്രതിസന്ധികൾ കൺമുന്നിൽ കാണുന്ന സമയത്ത്, ഇതുപോലെ മുങ്ങി മരിക്കാൻ പോകുന്ന സമയത്ത് പോലും മുഹിദ്ദീൻ ഷെയ്ഖിനെ ബദരീങ്ങളെ വിളിക്കുന്ന ആളുകളില്ലേ? ഉണ്ട്, ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മക്കാ മുശ്രിക്കുകൾ അങ്ങനെ വിളിച്ചിരുന്നില്ല. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഈ കുറ്റം നമ്മളിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി അത് പരിഹരിക്കുന്നതാണ്. ആ തെറ്റം കൊണ്ട് ഒഴിവാക്കിയാൽ പോരെ, അങ്ങനെ വിളിക്കാതിരുന്നാൽ പോരെ. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ ഇനി ഒരിക്കലും മാപ്പില്ലാത്ത ഒരു തെറ്റ് ആരും ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ല. ഈ ഒരു സ്വഭാവം അങ്ങോട്ട് ഒഴിവാക്കിയാൽ എന്താണ് കുഴപ്പം? അത്രയേ ചോദിക്കുന്നുള്ളൂ. അല്ലേ, നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി, നമുക്ക് ക്യാൻസർ ഉണ്ട്, അതുണ്ട് എന്ന് പറഞ്ഞു തരുന്ന ഡോക്ടർ അന്വേഷിച്ചിട്ടാണ് നമ്മൾ പോവുക. മറിഞ്ഞിരിക്കുന്ന രോഗങ്ങൾ കണ്ടുപിടിച്ച് തരുന്ന ഡോക്ടർമാരെയാണ് ആളുകൾ അന്വേഷിക്കുക. അതുപോലെ ഈ ഒരു യാഥാർത്ഥ്യം അത് തിരിച്ചറിയുന്നതാണ് നമ്മുടെ ആഹ്റത്തിന് നല്ലത്. ഇതാണ് ഷെയ്ഖ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം. ഫമൻ ഫഹിമ ഹാദിഹിൽ മസ്അലത അല്ലതി വല്ലഹ അല്ലാഹു ഫി കിതാബിഹി വഹിയ അന്നൽ മുശ്രിഖീന യദഊന അല്ലാഹ തആല വയദഊന ഗൈറഹു ഫിർ റഖാ واما في الضراء والشده فلا يدعون الا الله وحده لا شريك له وينسون ساداتهم. ഈ ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ എന്താണ് കാര്യം? മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിനെയും വിളിക്കാറുണ്ട്, മറ്റു പലരെയും വിളിക്കാറുണ്ട്. അതുതന്നെ അങ്ങേയറ്റത്തെ പ്രയാസങ്ങളിൽ അവർ അല്ലാഹുവിനെയും മാത്രമേ വിളിക്കാറുള്ളൂ. അവരുടെ നേതാക്കന്മാരെ, അവരുടെ രക്ഷകന്മാര്, ഔലിയാക്കന്മാരെന്ന് അവർ പറയുന്ന ആളുകളെ ഞെരുക്കങ്ങളിൽ അവർ മറക്കാറുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തബയ്യന ലഹുൽ ഫർഖു ബൈന ശിർക്കി അഹ്ലി സമാനിന വശിർക്കിൽ അവ്വലീൻ, ഇക്കാലത്തെ ശിർക്കും പഴയ കാലത്തെ ശിർക്കും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാകും. വലാഖിൻ ഐന മൻ യഫ്ഹമു ഖൽബുഹു ഹാദിഹിൽ മസ്അലത ഫഹ്മൻ ജയ്യിദൻ വല്ലാഹുൽ മുസ്തആൻ. പക്ഷേ ഈ കാര്യം മനസ്സിലാക്കുന്ന ആളുകൾ എവിടെ? അള്ളാഹുവിനോടാണ് നമ്മൾ സഹായം തേടുന്നത്. ഈ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഇന്നത്തെ മുസ്ലിം സമുദായത്തിലെ വളരെയധികം ആളുകൾ, വലിയൊരു സംഖ്യ ആളുകൾ എത്തിപ്പെട്ടിട്ടുള്ള അപകടത്തിന്റെ വലിപ്പം മനസ്സിലാവും. അതിന്റെ അർത്ഥം അവരെ പരിഹസിക്കുകയോ അവരെ അതിന്റെ പേരിൽ ഒരു അധമവർഗമായി കാണുകയോ ചെയ്യണമെന്നല്ല. ഈ അപകടത്തിൽ നിന്ന് നമ്മൾ സഹോദരങ്ങളെ രക്ഷിക്കണം, അതാണ് നമ്മൾ പറയുന്നത്. ഈ ഹക്ക് വിശദീകരിച്ചു കൊടുക്കണം, ഈ ഒരു അപകടം അവരെ ബാധിച്ചിട്ടുണ്ട് എന്നവരെ അറിയിക്കണം. അതാണ് ഒരു മുവഹ്ഹിദായ മനുഷ്യന്റെ ബാധ്യത. രണ്ടാമത്തെ കാര്യം, അന്നൽ അവ്വലീന യദഊന മഅ അല്ലാഹി ഉനാസൻ മുഖറബീന ഇൻദല്ലാഹ്. മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു തേടിയിരുന്നത് ആരെയായിരുന്നു? അല്ലാഹുവിന്റെ സമീപസ്ഥരായ ആളുകളെയായിരുന്നു. ഇമ്മ അംബിയ വ ഇമ്മ ഔലിയ വ ഇമ്മ മലായിക, അംബിയാക്കൾ, ഔലിയാക്കൾ, മലക്കുകൾ, ഇങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളെയായിരുന്നു വിളിച്ചിരുന്നത്. അല്ലെങ്കിൽ ഔ യദഊന അഹ്ജാറൻ ഔ അഷ്ജാറൻ മുതീഅത്തൻ ലില്ലാഹി ലൈസത് ആസിയ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന കല്ലുകളെയും മരങ്ങളെയുമാണ് അവർ വിളിച്ചിരുന്നത്. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആളുകൾ ആരാധിക്കുന്ന വസ്തുക്കൾ മൂന്നായി തിരിക്കാൻ പറ്റും. ഒന്ന്, സ്വാലിഹ്യങ്ങളായ ആളുകൾ. അല്ലേ, ലോകത്ത് എല്ലാ കാലത്തുമുള്ള മനുഷ്യർ അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ ആരാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ആ ലിസ്റ്റ് നമുക്ക് മൂന്നാക്കി വേർതിരിക്കാൻ പറ്റും. ഒന്ന്, സ്വാലിഹ്യങ്ങളായ ആളുകൾ. രണ്ടാമത്തേത്, ഫാജിറുകളായിട്ടുള്ള ആളുകൾ, തെമ്മാടികളായിട്ടുള്ള ആളുകളെ ആരാധിക്കുന്നവരുണ്ട്. മൂന്നാമത്തേത്, കല്ല് മരം പോലെയുള്ള സ്വാലിഹെന്നോ ഫാജിറെന്നോ പറയാൻ പറ്റാത്ത വസ്തുക്കൾ, നിർജീവ വസ്തുക്കൾ. ഈ മൂന്ന് തരത്തിലുള്ള വസ്തുക്കളെ ആളുകൾ ആരാധിക്കുന്നത് വിളിച്ചു തേടുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതിൽ മക്കാ മുശ്രിക്കുകൾ രണ്ടെണ്ണത്തിനായിരുന്നു ആരാധിച്ചിരുന്നത്. ഒന്ന്, സ്വാലിഹ്യങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ നല്ലതെന്നോ ചീത്തയെന്നോ നമുക്ക് പറയാൻ പറ്റാത്ത നിർജീവ വസ്തുക്കൾ. ഈ രണ്ട് വിഭാഗങ്ങളെയായിരുന്നു അവർ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത്. ഈ തെമ്മാടികളായ ആളുകളെ, ഫാജിറുകളായ ആളുകളെ വിളിക്കുക, സഹായം തീർക്കുക എന്നുള്ളത് അത് ഇക്കാലത്ത് വന്നിട്ടുള്ളതാണ് എന്നാണ് ഷെയ്ഖ് പറഞ്ഞത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അല്ലെ, മക്കാ മുശ്രിക്കുകളുടെ ചരിത്രങ്ങൾ കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ അബദ്ധങ്ങൾ, അവരുടെ വിശ്വാസ വൈകല്യങ്ങൾ എത്രയോ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അവർ ഒരു ബിംബത്തെ ആരാധിക്കുകയും തമ്പ്ര കൊണ്ടുള്ള ബിംബത്തെ ഉണ്ടാക്കിയിട്ട് ആരാധിക്കും, ഈത്തപ്പഴം കൊണ്ട് ബിംബം ഉണ്ടാക്കും, എന്നിട്ട് വിശന്നാൽ അതെടുത്ത് തിന്നും, എന്നിട്ട് അടുത്ത ബിംബം ഉണ്ടാക്കും. ഇങ്ങനെ പല ബുദ്ധിമോശങ്ങളും അവർ ചെയ്തിരുന്നത് ചരിത്രത്തിൽ കാണാൻ പറ്റും, സീറയിൽ കാണാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം, അറിയപ്പെട്ട ഒരു ഫാജിറിനെ, ഒരു കള്ളുകൂടിയനെ, അല്ലെങ്കിൽ വളരെ മോശമായ ഫാഹിഷത്തുകൾ ചെയ്ത് നടന്നിരുന്ന ഒരാളെ അവർ ആരാധിച്ചു തരുന്നതായി ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതും ഇന്ന് മുസ്ലിമാണ് എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നില്ലേ? അല്ലെ, കള്ള് ദക്ഷിണയായി വാങ്ങുന്ന വലിയുണ്ട്, ഇതില്ല എന്നാർക്കെങ്കിലും പറയാൻ സാധിക്കും? ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം അധപ്പതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരാൾക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ ഒന്നുകിൽ ഈ അവസ്ഥ മൂടി വെക്കാം, അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉപദേശിക്കാം. ഇതിലേതാണ് നല്ലത്? അത് ദീൻ അറിയുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വഅഹ്ലു സമാനിനാ യദ്ഊന മഅല്ലാഹി ഉനാസൻ മിൻ അഫ്സഖിന്നാസ്. ഇന്ന് പല ആളുകളും ഫാസിഖുകൾ എന്നല്ല, അഫ്സഖുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും മോശമായ ആളുകളെ വിളിച്ചു തേടുന്നത് കാണാൻ പറ്റും. വല്ലദീന യദ്ഊനഹും ഹുമുൽ ലദീന യഹ്കൂന അൻഹുമുൽ ഫുജൂർ. ഈ ഔലിയാക്കൾ, ഇവർ വിളിച്ചു തേടുന്ന ആളുകൾ, അവർ ഫാസിഖാണ്, തെമ്മാടികളാണെന്ന് നമ്മൾ പറയുന്നതല്ല, ഇവരെ വിളിച്ച് തേടുന്നവർ തന്നെയാണ് ഈ കഥകൾ പ്രചരിപ്പിക്കുന്നത്. അവർ തന്നെ പറയും, ഈ വ്യക്തി, ഈ ഖബറിൽ കിടക്കുന്നയാള് അൽ ഫുജൂറ മിന സിന വസരിഖതി വതർക്കി സലാത്തി വഗൈറ ദാലിക്, നമസ്കരിക്കാറുണ്ടായിരുന്നില്ല, വിചരിക്കുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ ഇവരുടെ ആരാധകന്മാർ തന്നെയാണ് പുസ്തകങ്ങൾ എഴുതിയിട്ടും മറ്റും കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിഷേധിക്കാവുന്ന കാര്യമല്ല. വല്ലദി യഅതഖിദു ഫി സാലിഹി അവല്ലദി ലാ യഅസി. നമ്മൾ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ, സാലിഹീങ്ങളെ അല്ലെങ്കിൽ നിർജീവ വസ്തുക്കളെ ആരാധിക്കുന്നവർ, അഹ്വനു മിമ്മ യഅതഖിദു ഫീമൻ യുഷാഹിദു ഫിസ്ഖഹു വഫസാദഹു വയശ്ഹദു ബിഹി. ഒരു വ്യക്തിയുടെ ഫിസ്ഖ്, അവന്റെ തെമ്മാടിത്തം കണ്ണുകൊണ്ട് കണ്ടിട്ട് അവനെ വിളിച്ചു തേടുന്ന ആളുകളെക്കാൾ നല്ലത് ഈ ആദ്യം പറഞ്ഞ ആളുകളല്ലേ? അവരുടെ തിന്മ ഇതിനേക്കാൾ താഴെയല്ലേ എന്നാണ് ഷെയ്ഖ് ചോദിക്കുന്നത്. അപ്പൊ ഈ രണ്ട് നിലക്ക് നോക്കിയാലും മക്കാ മുശ്രിക്കുകളെക്കാളും മോശമായ അവസ്ഥയിലാണ് മുസ്ലിമാണ് എന്ന് വാദിക്കുന്ന പല ആളുകളുടെയും അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാകും. ഈ രണ്ട് കാരണങ്ങൾ മാത്രമല്ല, മറ്റ് ചില കിതാബുകളിൽ ഇദ്ദേഹം തന്നെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ പറ്റും. വേറെയും ചില കാര്യങ്ങളിൽ മക്കാ മുശ്രിക്കുകളെക്കാൾ പിന്നോട്ട് പോയ ഒരവസ്ഥ മുസ്ലിം സമുദായത്തിൽ പലർക്കും വന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ, തൗഹീദിന്റെ വിഷയത്തിൽ മറ്റു പല കാര്യങ്ങളിലും മക്കാ മുശ്രിക്കുകളുടെ പല സ്വഭാവങ്ങളും സമുദായത്തിലേക്ക് പകർന്നിട്ടുണ്ട്. പക്ഷേ തൗഹീദിന്റെ കാര്യത്തിൽ തന്നെ വേറെയും ചില വ്യതിയാനങ്ങൾ അവരെക്കാൾ മോശമായ രൂപത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിനെ നിഷേധിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ അസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹുവിനുണ്ട് എന്ന് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള പേരുകൾ, അത് നിഷേധിക്കുന്ന സ്വഭാവം മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നില്ല. ഇബ്നു കസീർ റഹിമഹുള്ള തഫ്സീറിൽ പറയുന്നത് കാണാം, അർ റഹ്മാൻ എന്നുള്ള ഒരു ഇസ്മ, അത് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. ബാക്കി അള്ളാഹുവിന്റെ ഖുർആനിലും ഹദീസിലും വന്ന ഒരു പേരുകളെയും മുശ്രിക്കുകൾ ചോദ്യം ചെയ്തിട്ടില്ല. അല്ലെ, ഹുദൈബിയ സന്ധിയിൽ സന്ധി വ്യവസ്ഥകൾ എഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതിയപ്പോ ബിസ്മിക് അള്ളാഹുമ്മ എന്ന് എഴുതിയാൽ മതി, റഹ്മാൻ എന്ന് എഴുതാൻ പാടില്ല എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു. അവരത് നിഷേധിക്കുമായിരുന്നു. വേറെ അള്ളാഹുവിന്റെ ഒരു ഇസ്മും, റഹീം, അതുപോലെ തന്നെ അൽ ഖഹാർ, അൽ ജബ്ബാർ, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ അൽ ഖാലിഖ്, റാസിഖ്, ഇങ്ങനെയുള്ള ഒരു ഇസ്മിനെയും അവർ നിഷേധിച്ചിട്ടില്ല. ഇന്ന് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. ജഹ്മിയാക്കൾ, അവർ അള്ളാഹുവിന്റെ ഇസ്മുകൾ നിഷേധിക്കുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അത് നിഷേധിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് മുസ്ലിം സമുദായത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിച്ചിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ സിഫത്തുകൾ നിഷേധിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ ഒരു സിഫത്ത് പോലും നിഷേധിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്തതായി കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അൽ ഹമവി എന്ന കിതാബിൽ. അപ്പൊ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ ഒരു വിശേഷണവും വ്യാഖ്യാനിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അവന്റെ അധികാരം എന്നാണ് അർത്ഥം എന്ന് പറയുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമുകൾ ബഹുഭൂരിപക്ഷവും എന്നാണ് പറയപ്പെടുന്നത്. സാധാരണക്കാർക്ക് അറിയില്ലായിരിക്കാം ദീൻ പഠിപ്പിക്കുന്ന ആളുകളുടെ വിശ്വാസം ഇതാണ്. ആലോചിച്ച് നോക്കൂ, മക്കാ മുശ്രിക്കുകൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല. ഇതാണ് മൂന്നാമത്തെ വ്യത്യാസം മക്കാ മുശ്രിക്കുകളും ഇന്നത്തെ തൗഹീദിന്റെ വിഷയത്തിൽ വ്യതിചലിച്ചിട്ടുള്ള മുസ്ലിമുകളും തമ്മിൽ. അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിന്റെ കാര്യത്തിൽ അവരെക്കാൾ മോശമായ നിലപാടാണ്. നാലാമത്തെ വ്യത്യാസം തൗഹീദുർ റുബൂബിയത്ത്, അള്ളാഹുവിന്റെ സൃഷ്ടികർമ്മം. ആ വിഷയത്തിൽ മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു, അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. ഇതിൽ പോലും വ്യതിയാനം സംഭവിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. അല്ലെ, നമുക്ക് പല ആളുകളെയും കാണാം, പല മാല കിതാബുകളിലും മാലപ്പാട്ടുകളിലും കാണാം അള്ളാഹു സുബ്ഹാനഹു വതആല പിടിച്ച റൂഹിനെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുൽ മൗത്ത് പിടിച്ച റൂഹ്, ആത്മാവ് അതിനെ തിരിച്ചു പിടിക്കുന്ന വലി, ഇങ്ങനെയുള്ള വലിയെ കുറിച്ച് മാലപ്പാട്ടുകളിൽ കാണാം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വിഷമിക്കുന്നതായി, ഔദു ബില്ല, അള്ളാഹു മലക്കുൽ മൗത്തിനോട് പറയുന്നതായി, അവൻ ചോദിച്ച ആ റൂഹ് കൊടുത്തുകൂടായിരുന്നു എന്ന് പറയുന്നതായി ഔലിയാക്കന്മാരുടെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വിശ്വാസം മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നാലാമത്തെ വ്യത്യാസമാണ്. ഇങ്ങനെ നാല് വ്യത്യാസങ്ങൾ മക്കാ മുശ്രിക്കുകളും ഇന്നത്തെ ഷിർക്ക് ചെയ്യുന്ന മുസ്ലിമാണെന്ന് വാദിക്കുന്ന ആളുകളും തമ്മിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അഞ്ചാമതൊരു വ്യത്യാസം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്നെ പറഞ്ഞതായി ഈ കിതാബിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? മക്ക മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുകയില്ല, അഹങ്കാരത്തോടുകൂടി തിരിഞ്ഞു കളയും. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന വാക്കിന്റെ അർത്ഥം തങ്ങളുടെ ഈ ഔലിയാക്കന്മാരെയൊക്കെ ഉപേക്ഷിക്കലാണ് എന്നവർക്ക് മനസ്സിലായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാത്തെയും മുസയും ഒന്നും പറ്റില്ല എന്നവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ ആ വാക്ക് പറയാൻ തയ്യാറായില്ല. എന്നാൽ ഇന്നുള്ള പല ആളുകൾക്കും ഈ കലിമയുടെ അർത്ഥം അറിയില്ല. അവർ ചിലപ്പോ ഒരു വലിയേത് എന്ന് പറയപ്പെടുന്ന ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് ചൊല്ലും ആ സുജൂദിൽ. കാരണം ഈ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയും ഈ ചെയ്യുന്ന സുജൂദും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ട് എന്ന് അവന് തോന്നുന്നില്ല, അതിന് മനസ്സിലായിട്ടില്ല. അപ്പൊ വിവരമില്ലാത്തവനാണ് വിവരമുള്ളവനേക്കാൾ മോശം. അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളിൽ സമുദായത്തിലൊരു വിഭാഗം മക്ക മുശ്രിക്കുകളെക്കാൾ മോശമാണ്. ഇതൊരാൾക്കും നിഷേധിക്കാൻ പറ്റുകയില്ല അല്ലേ? അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ കൈകടത്തിയിട്ടുണ്ട് എന്ന ഈ മാലപ്പാട്ടിലെ വരികൾ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ആർക്കും സാധിക്കൂല. ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ദേഷ്യം പിടിക്കും. അവർ പറയും മുസ്ലിമീങ്ങളെ മക്ക മുശ്രിക്കുകളെക്കാൾ മോശമാക്കിയോ. എല്ലാ മുസ്ലിമീങ്ങളെയും അല്ല, ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ ഈ ചെയ്യുന്നത് തെറ്റല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് ചോദിച്ചാൽ അവർ പറയാ ആ ചില ആളുകൾ കുറച്ച് ഓവറാക്കുന്നുണ്ട്, അത് ശരി തന്നെയാണ്, അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. ശരി, ഈ ഓവറാക്കുന്ന ആളുകൾ അവരെ ആരാണ് തിരുത്തുക? അവരെ നിങ്ങൾ ആരെങ്കിലും തിരുത്തി കൊടുത്തതായിട്ട് കാണിക്കാൻ പറ്റുമോ? സാധ്യമല്ല. ഈ ഉസ്താദ്മാരെന്ന് പറയുന്ന ആളുകൾ, ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നവരെന്ന് പറയുന്ന ആളുകൾ, അവരിൽ ബഹുഭൂരിപക്ഷം ഈ വിഷയത്തെക്കുറിച്ച് മൗനത്തിലാണ്. അപ്പൊ ഇത്ര വലിയ അപകടം അത് ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ട് അവരുമുണ്ടാതിരിക്കുകയാണ്. ഇത് വലിയ അപകടമുള്ള കാര്യമാണ്. ഈ അഞ്ച് കാര്യങ്ങൾ മക്ക മുശ്രിക്കുകളെക്കാൾ ഇന്ന് സമുദായത്തിന്റെ അവസ്ഥ മോശമായിട്ടുള്ളതിന്റെ ഉദാഹരണങ്ങളാണ്. എല്ലാ മുസ്ലിമീങ്ങളുടെയും അല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന വഴിതെറ്റിയ ആളുകളുടെ അവസ്ഥയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളാ പറയുകയാണ്, ഇനി ചിലപ്പോൾ അവർ ചോദിക്കും ഇന്നല്ലദീന നസല ഫീഹിമുൽ ഖുർആൻ ലാ യശ്ഹദൂന അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുർആൻ ഇറങ്ങിയ സമയത്ത് മക്കത്ത് ഉണ്ടായിരുന്ന ആളുകൾ, അറേബ്യയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാറില്ല. വയുകദ്ദിബൂന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കളവാക്കിയിരുന്നു. വയുകദ്ദിബൂന ഖുർആൻ, ഖുർആൻ അവർ വിശ്വസിച്ചിരുന്നില്ല. വയജ്അലൂനഹു സിഹ്റൻ, ഖുർആൻ എന്ന് പറയുന്നത് സിഹ്റാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. വനഹ്നു നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മളാണെങ്കിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലുന്നവരാണ്. വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് കലിമ ചൊല്ലുന്നവരാണ്. വ നുസദ്ദിഖുൽ ഖുർആൻ, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. വ നുഅ്മിനു ബിൽ ബഅ്ത്ഥ്, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നു. വ നുസല്ലി വ നുസൂം, നമ്മൾ നോമ്പും നമസ്കാരം ഉള്ളവരാണ്. ഫകൈഫ തജ്അലൂനനാ മിസ്ല ഉലൈക, നമ്മളെയും അവരെയും നിങ്ങൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യുക? നമ്മൾ അവരെ പോലെയാണ് എന്ന് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് ചോദിക്കും. ഈ ചോദ്യത്തിന്റെ ചുരുക്കം എന്താണ്, ഖുലാസ എന്താണ്, അതിന്റെ ഒരു ആകത്തുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയില്ല. ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്താവുകയില്ല എന്നാണ് ഇതിന്റെ ചുരുക്കം. ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. അദ്ദേഹത്തിന്റെ പല കിതാബുകളിലും പല കത്തുകളിലും അന്നത്തെ കാലത്തിലെ പണ്ഡിതന്മാരോട് അദ്ദേഹം സംസാരിക്കുന്നത് കാണാം. അന്നത്തെ പല പണ്ഡിതന്മാരും അദ്ദേഹത്തിന്റെ ദഅവത്തിനെ എതിർത്തിരുന്നത്, അദ്ദേഹത്തിന്റെ വാദങ്ങൾ എതിർത്തിരുന്നത് ഈ കാര്യം പറഞ്ഞിട്ടായിരുന്നു. കലിമ ചൊല്ലിയ ആളുകളോട് എങ്ങനെയാണ് നീ ഇത് പറയുക? അവർ പലരും ഷിർക്ക് ചെയ്യുന്നവരല്ല. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം തന്റെ ദഅവത്ത് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന ജസീറത്തുൽ അറബിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ, മക്കയിലും മദീനയിലും ഒക്കെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരിൽ നല്ലൊരു ശതമാനം ആളുകൾ ഷിർക്ക് ചെയ്യുന്നവരായിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞിരുന്നത് ഇതാണ്, ഈ ചെയ്യുന്നതൊക്കെ തെറ്റ് തന്നെ, പക്ഷെ എങ്ങനെയാണ് ഇവർ മുസ്ലിമല്ല, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തി ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന കാര്യമാണ് നീ പറയുക? കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എന്ന് പറയുന്ന ആളുകളാണല്ലോ. ഈ വാദമായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ നേരിട്ടിരുന്ന ഒരു വാദം. അദ്ദേഹത്തോട് പണ്ഡിതന്മാർ, അന്നത്തെ കാലത്തുള്ള പണ്ഡിതന്മാർ എതിർത്തിരുന്ന ഒരു കാര്യം. അതിന് അദ്ദേഹം കിതാബുകളിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖ് ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അറിയപ്പെട്ട ഒരു കിതാബുണ്ട്, മുഫീദുൽ മുസ്തഫീദ് ഫി കുഫ്രി താരിഖ് തൗഹീദ് എന്ന് പറഞ്ഞൊരു കിതാബ്. ആ കിതാബിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞ ചോദ്യത്തിനുള്ള മറുപടി, കലിമ ചൊല്ലിക്കഴിഞ്ഞ ഒരാൾ പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ, പോകും എന്നുള്ളതിന് തെളിവെന്താണ്, അതിന് സാധ്യതയുണ്ട് എന്നുള്ളതിന് തെളിവ്, അതിൻ്റെ തെളിവുകൾ. രണ്ടാമത്തേത്, അന്നത്തെ ചില ആളുകൾ വാദിച്ചിരുന്നത് ഈ കാര്യങ്ങളൊക്കെ ഖബറിൻ്റെ അടുത്ത് പോയി ബലിയെറുക്കുന്നതും ഖബറാളികളെ വിളിച്ച് തേടുന്നതും ഇതൊക്കെ ചെറിയ ഷിർക്കാണ്, ഷിർക്കുൻ അസ്ഗറാണ്, വലിയ ഷിർക്കല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന ഷിർക്കല്ല. ഈ രണ്ട് വാദങ്ങളാണ് അദ്ദേഹം ഈ കിതാബിൽ വിശദീകരിക്കുന്നത്. ഇതിന് രണ്ടിനും അദ്ദേഹം ആവശ്യത്തിൽ കൂടുതൽ തെളിവുകൾ നിരത്തിക്കൊണ്ട് ആ കിതാബിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ചോദ്യം, കെലിമ ചൊല്ലിയ ആളുകൾ അവർ പിന്നെ ഇസ്ലാം എന്ന് പുറത്താകുമോ എന്നുള്ളത്, അതാണ് ഇൻഷാല്ല ഇനി അദ്ദേഹം വിശദീകരിക്കുന്നത്. അത് അടുത്ത ദിവസം നമുക്ക് വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുകയും തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്യുകയും ചെയ്യുന്ന അവന്റെ ഹിസ്ബിൽ, അവന്റെ കക്ഷിയിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.